2024 മാർച്ച് 29 വെള്ളിയാഴ്ച കേരള കോമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വൈക്കം സത്യഗ്രഹത്തിന് നാളെ 100 വയസ്സ്. സമരക്കരുത്തിന്റെ ചെറുപ്പം. ഇ എൻ നന്ദകുമാർ എഴുതുന്നു. സാമൂഹ്യ രംഗത്ത് നിന്ന് യുവജനങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് പതിവ് പരാതിയാണ്. എന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ ബോധത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി മാറിയ വൈക്കം സത്യാഗ്രഹം യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. സത്യഗ്രഹത്തിന്റെ സൂത്രധാരൻ ടി കെ മാധവന് അന്ന് 39 വയസ്സായിരുന്നു. അതിന് 3 വർഷം മുൻപ് 1921 സെപ്റ്റംബർ 24 തിരുനെൽവേലിയിൽ പോയി അദ്ദേഹം മഹാത്മാഗാന്ധിയെ കണ്ടു. തിരുവിതാംകൂറിലെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന അയിത്തം പോലുള്ള അനാചാരങ്ങളെക്കുറിച്ച് ഗാന്ധിജിയെ ബോധ്യപ്പെടുത്തി. തുടർന്ന് നടന്ന കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് അയിത്തത്തിനെതിരെ നടക്കാൻ പോകുന്ന വൈക്കം സത്യഗ്രഹത്തിന് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണ ടി കെ മാധവൻ അഭ്യർത്ഥിച്ചു. വലിയ തയ്യാറെടുപ്പോടെ നടത്തിയ വൈക്കം സത്യഗ്രഹത്തിന്റെ വിജയകരമായ പ്രയാണത്തിന് പങ്കുവഹിച്ചവരൊക്കെ യുവാക്കളായിരുന്നു എന്ന് പറയാതെ വയ്യ. നേതൃനിരയിൽ ഉണ്ടായിരുന്ന കെ പി കേശവമേനോനും കെ കേളപ്പനും യഥാക്രമം 38ഉം 35ഉം ആയിരുന്നു പ്രായം. അറസ്റ്റിൽ കുലുങ്ങാതെ സമരവിരോധികളുടെ മർദ്ദനമേറ്റിട്ടും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോകാൻ കാരണം യുവാക്കളാണ്. 42 വയസ്സുണ്ടായിരുന്ന ആമച്ചാടി തേവൻ സമരാങ്കണത്തിലെ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ്. പിറന്നുവീണ സമുദായത്തിന്റെ ശോചിയ അവസ്ഥയിൽ ആ യുവാവിന്റെ ഹൃദയം വിങ്ങി. പുത്തോട്ടയിൽ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ടി കെ മാധവനെ ഒന്നിച്ച് പ്രവേശിക്കാൻ തേവനെ പ്രേരിപ്പിച്ച ഛേദോ വികാരം മറ്റൊന്നായിരുന്നില്ല. സത്യഗ്രഹത്തിന്റെ ഒന്നാം ദിവസം കണ്ണിൽ ചുണ്ണാമ്പ് തേക്കപ്പെട്ട രണ്ടുപേർ മണ്ഡപത്തിൽ നാരായണൻ നായരും ആമച്ചാടി തേവനും ആയിരുന്നു. വൈക്കം കാളി കുഞ്ഞാച്ചൻ, കുഞ്ഞിലാൻ, നാരായണൻ, അഴകൻ, അനന്തൻ തുടങ്ങിയ ഒട്ടേറെ ദളിത് യുവാക്കൾ വൈക്കം സത്യഗ്രഹത്തിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ തേവനല്ലേ, ദേവനാണെന്ന് ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് പോലും പറയിപ്പിക്കാൻ സാധിച്ച് തേവന്റെ മഹത്വം വിളിച്ചോതുന്നു. തേവനെ മഹാത്മാഗാന്ധിക്ക് പരിചയപ്പെടുത്തിയത് കെ പി കേശവമേനൻ ആയിരുന്നു. കണ്ണിൽ ചുണ്ണാമ്പൊഴിച്ചതിനാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു തേവന്. ഇതറിഞ്ഞ് ഗാന്ധിജി കൊടുത്തയച്ച മരുന്ന് ആട്ടിൻപാലി കലക്കി ധാര കോരിയതിനു ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം തേവന് കാഴ്ച തിരിച്ചു കിട്ടിയത്. രക്തസാക്ഷിത്വം ഭരിച്ച ചിറ്റയടുത്ത് ശംഖുപിള്ളയുടെ നിർഭയത്വം നിറഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ അവസാന പ്രസ്താവനയിലൂടെ ബോധ്യപ്പെടും. ഉത്തരവാദിത്ത ബോധമില്ലാത്തതും പൗരാവകാശത്തെ അവഹേളിക്കുന്നതും അന്യായവും നിയമവിരുദ്ധവുമായ നിരോധാജ്ഞ കൊണ്ട് ഒരു പൌരന്റെ ജന്മസിദ്ധമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയാമെന്ന് വിചാരിച്ച ജില്ലാ മജിസ്ട്രേറ്റിന്റെ അവിവേകത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു. ഇത്തരം നിർഭാഗ്യമായ പ്രസ്താവന നടത്തിയ 38-കാരനായ ശംഖുപിള്ളയെ സമരവിരോധികളും പോലീസും ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. 28 വയസ്സ് മാത്രമുണ്ടായിരുന്ന കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മറ്റൊരു ചരിത്ര പുരുഷനാണ്. 34 വയസ്സുണ്ടായിരുന്ന ടി ആർ കൃഷ്ണസ്വാമി അയ്യർ അയിത്തച്ചോടന സമിതി അംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്നു. സവർണ ജാഥ നയിച്ച മന്നത്ത് പത്മനാഭൻ ആയിരുന്നു കൂട്ടത്തിൽ മുതിർന്നയാൾ. തിരുവനന്തപുരത്തേക്ക് നയിച്ച സവർണ ജാഥ വൈക്കം സത്യഗ്രഹത്തിന് മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ തന്നെ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. കൊല്ലവർഷം 1999 മഹാമാരിയും വെള്ളപ്പൊക്കവും നേരിട്ട് അനുഭവിച്ചവരാണ് വൈക്കം സത്യാഗ്രഹികൾ. കൂത്താട്ടുകുളത്തിനടുത്തുള്ള പാലക്കുഴിയിൽ നിന്ന് വന്ന രാമൻ ഇളയത്ത് എന്ന 30-കാരൻ ഭൂ ഉടമയായ സമരസേനാനിയായിരുന്നു. വൈക്കം ക്ഷേത്രത്തിന്റെ നടയിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നാണ് അവർ സത്യഗ്രഹം അനുഷ്ഠിച്ചത്. അതിൽ രാമൻ ഇളയതിന്റെ കണ്ണിലും സമര അനുകൂലികൾ ചുണ്ണാമ്പ് തേച്ചു. സഞ്ചാര സ്വാതന്ത്ര്യത്തോടൊപ്പം പിന്നാക്ക വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ഇളയിച്ചത് തിരിച്ചറിഞ്ഞു. സ്വന്തം പുരയിടത്തിൽ പിന്നാക്ക സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചു. 3-4 വർഷം വിദ്യാലയം മുന്നോട്ട് പോയി. തുടർന്ന് വിദ്യാലയത്തിലെ അധ്യാപകന്റെ ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം ബുദ്ധിമുട്ടി. അവസാനം കിടപ്പാടം വരെ അതിനുവേണ്ടി തീരെഴുതി. വിനോബാച്ചിയുടെ നേതൃത്വത്തിൽ നടന്ന ഭൂദാന പ്രസ്ഥാനം വഴി നിലമ്പൂരിൽ ലഭിച്ച ഒരു തുണ്ട് ഭൂമിയിലേക്ക് രാമൻ ഇളയത് പറിച്ചു നട്ടപ്പെട്ടു. വൈക്കം സത്യാഗ്രഹത്തിലെ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാത്മാജിയുടെയും സാന്നിധ്യവും നേതൃത്വവും സമരഗതിയെ തന്നെ മാറ്റിമറിച്ചു. ഗുരുദേവൻ താൻ വില കൊടുത്തു വാങ്ങിയ ഭൂമി സത്യഗ്രഹ സമിതിയുടെ പ്രവർത്തന കേന്ദ്രമാക്കാൻ അനുവദിച്ചു. ഇന്നത് വൈക്കം ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ പ്രശസ്തമായ വിദ്യാലയമായി മാറി. ഗുരുദേവൻ 1000 രൂപ സത്യഗ്രഹ പ്രവർത്തനങ്ങൾക്കായി നൽകി. മഹാത്മാഗാന്ധിയാകട്ടെ സമരത്തോടൊപ്പം സംവാദവും സത്യഗ്രഹത്തിന്റെ ഭാഗമാക്കി. സമരവിരോധിയായ ഇണ്ടന്തുരുത്തി മനക്കൽ ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയെയും കൂട്ടരെ നേരിൽ സന്ദർശിച്ചു വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ നമ്പ്യാതിരാകട്ടെ ശങ്കരാചാര്യാൽ എഴുതപ്പെട്ടു താൻ വിശ്വസിക്കുന്ന ശങ്കര സ്മൃതി ഉയർത്തിക്കാട്ടി തന്റെ വാദത്തിൽ ഉറച്ചുനിന്നു. തനിക്ക് സംസ്കൃതം അറിയില്ലെന്നും മദനമോഹന മാളവ്യജിയെ ഗ്രന്ഥം കാണിച്ച് സംശയം നിവർത്തി വരുത്താമെന്നും ഗാന്ധിജി അറിയിച്ചു. ഇതിനിടെയാണ് കൃഷ്ണൻ നമ്പ്യാതിരെ എന്ന 29-കാരൻ രംഗത്ത് വരുന്നത്. ചെങ്ങന്നൂരിലെ ഒരു വിദ്യാലയത്തിലെ സംസ്കൃത അധ്യാപകനായിരുന്ന ആ യുവാവ് സത്യഗ്രഹത്തിൽ പങ്കെടുക്കാൻ തന്റെ അധ്യാപകവൃത്തി ഉപേക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം ശങ്കരസ്മൃതി പരിശോധിച്ച് ഇത് ശങ്കരാചാര്യരുടേത് അല്ലെന്നും വേറൊരു ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റേത് ആണെന്നും അറിയിച്ചു. ഇതോടെ യഥാസ്ഥിതികരുടെ പ്രമാണത്തിന്റെ കളി വെളിച്ചത്തിലായി. ആ യുവാവാണ് പിൽക്കാലത്ത് ശ്രീരാമ മഠത്തിൽ ചേർന്ന് ആഗമാനന്ദ സ്വാമി ആയത്. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തരായ പി പരമേശ്വരൻ, പി ഗോവിന്ദൻപിള്ളയെ അടക്കം പല പ്രഗത്ഭരും ആഗമനാനന്ദ പാതയിലൂടെ സഞ്ചരിച്ചവരാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ യാഥാസ്ഥിതിക സമൂഹം അനുവർത്തിച്ചും ആചരിച്ചും പോരുന്ന തിന്മകൾക്കും കുത്തുകൾക്കും എതിരെ ജാതിഭേദങ്ങൾക്ക് ഉപരിയായി ഉയർന്ന സംയുക്തമായി മുന്നേറ്റമെന്നോ സമരമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സംഭവമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അതിന്റെ നേതൃത്വം അക്കാലത്തെ യുവജനങ്ങൾക്കായിരുന്നു എന്നത് കേരളത്തിന്റെ പിൽക്കാല ചരിത്രത്തിന്റെ ഗതി നിർണയിച്ചു. യുവതയുടെ ചിറകിലേറി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കി മാറ്റിയതിന് എക്കാലത്തെയും യുവജനങ്ങളോട് കേരളം കടപ്പെട്ടിരിക്കുന്നു.